ക്രിസ്തുവിനെ ജീവിതത്തിൽ മറ്റെന്തിലും അധികം സ്നേഹിക്കാത്തവന് ക്രിസ്ത്യാനിയായിരിക്കുവാൻ കഴിയില്ല. സുഹൃത്തെ,
വന്ദനം. പ്രിയരേ, ജീവസന്ദേശ പഠനത്തിലേക്ക് വീണ്ടും സ്വാഗതം. വളരെ മനോഹരവും അനുഗ്രഹകരവുമായ പഠനവുമായി ഇന്നും ഞങ്ങൾ താങ്കളുടെ അരികിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് അല്പസമയം ആയിരിക്കാം. ജോർജ് ഫിലിപ്പ് വചനം പഠിപ്പിക്കുന്നു. ശ്രദ്ധിച്ചാലും.
ഇന്നത്തെ പഠനം ശ്രദ്ധിക്കുവാൻ തയ്യാറായിരിക്കുന്ന എന്റെ എല്ലാ പ്രിയ സ്നേഹിതർക്കും സ്നേഹവന്ദനം. നിങ്ങൾ ഭാര്യാ ഭർത്താക്കന്മാർ ഒരുമിച്ച് ചിന്തിക്കുവാനും ചർച്ച ചെയ്യുവാനുമായുള്ള ഒരു ചോദ്യത്തോടുകൂടിയാണല്ലോ കഴിഞ്ഞ ക്ലാസ് ഞാൻ അവസാനിപ്പിച്ചത്. ഞാൻ ആവശ്യപ്പെട്ടതുപോലെ നിങ്ങൾ ചർച്ച ചെയ്തോ? അത്ര ഗൌരവമായി എടുത്തു കാണില്ലല്ലേ. എന്നാൽ ഞാൻ വളരെ ഗൌരവമായി തന്നെയാണ് പറഞ്ഞത്. വിവാഹബന്ധം സംതൃപ്തമല്ലെങ്കിൽ സകലവും തകരും. വിവാഹബന്ധത്തിലെ സംതൃപ്തി ഭൌതികമെന്നതിനേക്കാളേറെ ആത്മീകമാണെന്ന് പറഞ്ഞാൽ അനേകരുടെയും അസംതൃപ്തിയുടെ രഹസ്യം നിങ്ങൾക്ക് മനസ്സിലാകും. മൃഗത്തെപ്പോലെ താൽക്കാലികമായി ബന്ധപ്പെടുന്നതുകൊണ്ട് സംതൃപ്തി കണ്ടെത്തുവാൻ ശ്രമിക്കുന്ന മനുഷ്യൻ വാസ്തവത്തിൽ സ്നേഹത്തിന്റെ ആദിപാഠം പോലും പഠിച്ചിട്ടില്ല. ആ ശൂന്യത മാറ്റുവാൻ ഓടി നടന്ന് മാറാരോഗങ്ങൾ വിലയ്ക്ക് വാങ്ങുന്നു. ഇതാ ഉത്തമഗീതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വൈവാഹിക സ്നേഹത്തിന്റെ മഹത്വത്തെ ആദ്യമായി വെളിപ്പെടുത്തുന്നു. അതാണ് ഉത്തമഗീതത്തിലെ നാല് പ്രധാനപ്പെട്ട അർത്ഥങ്ങളിൽ ഒന്നാമത്തേത്. രണ്ടാമതായി, ഈ ചെറിയ പുസ്തകത്തിൽ ഇസ്രായേലിനോടുള്ള യഹോവയായ ദൈവത്തിന്റെ സ്നേഹത്തെ ചൂണ്ടിക്കാണിക്കുന്നു. ഈ പുസ്തകത്തിൽ മാത്രം കാണുവാൻ കഴിയുന്ന പുതിയ ആശയമല്ല അത്. ഇസ്രായേലിനെക്കുറിച്ച് യഹോവയുടെ ഭാര്യയായി പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ട്. ഹോശേയ പ്രവാചകൻ ആ വിധത്തിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ഇസ്രായേലിൽ വിഗ്രഹാരാധനയെക്കുറിച്ച് വിവാഹ ജീവിതത്തിൽ കാണിക്കുന്ന അവിശ്വസ്തതയായിട്ടും ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ പാപമായിട്ടുമാണ് ഹോശേയ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിലെ റബിമാരും ശാസ്ത്രിമാരും ഈ രണ്ട് വ്യാഖ്യാനങ്ങളാണ് ഉത്തമഗീത പുസ്തകത്തിന് നൽകിയിരിക്കുന്നത്. അതായത്, ഇന്നലെ നാം ചിന്തിച്ച വൈവാഹിക സ്നേഹത്തിന്റെ മഹത്വം ഈ പുസ്തകം വെളിപ്പെടുത്തുന്നു എന്ന ഒന്നാമത്തെ ആശയവും, ഇന്ന് നാം ചിന്തിച്ച ഇസ്രായേലിനോടുള്ള യഹോവയായ ദൈവത്തിന്റെ സ്നേഹത്തെ ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ പുസ്തകം എന്നതുമാണ് ഇസ്രായേലിലെ റബിമാരും ശാസ്ത്രിമാരും അംഗീകരിച്ച രണ്ട് വ്യാഖ്യാനങ്ങൾ. സഭയും ഇവ അംഗീകരിക്കുന്നു. എന്നാൽ സഭ രണ്ട് വ്യാഖ്യാനങ്ങൾ കൂടി ഈ പുസ്തകത്തിന് നൽകിയിരിക്കുന്നു. അങ്ങനെ നാം ഈ പുസ്തകത്തിന്റെ മൂന്നാമത്തെ അർത്ഥത്തിലേക്ക് വരികയാണ്. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ചിത്രം ഉത്തമഗീതത്തിൽ കാണുവാൻ കഴിയുന്നു. സഭ ക്രിസ്തുവിന്റെ കാന്തയാകുന്നു, മണവാട്ടിയാകുന്നു. പുതിയ നിയമത്തിൽ ഇത് വളരെ വ്യക്തമായി കാണുവാൻ കഴിയുന്ന ചിത്രമാണ്. എഫ്എസ്സി ലേഖനത്തിൽ തന്നെ അഞ്ചാം അധ്യായം നാം വായിക്കുമ്പോൾ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 21 അധ്യായവും പരിശോധിച്ചാൽ അത് നമുക്ക് കാണുവാൻ കഴിയും. എന്നിരുന്നാലും ഈ പുസ്തകത്തിൽ ദൈവം തന്റെ വലിയ സ്നേഹത്തെ നമുക്ക് മനസ്സിലാക്കി തരുവാനായി ഉത്തമമായ മനുഷ്യ സ്നേഹത്തിന്റെ ചിത്രം ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിന് നമ്മോടുള്ള അത്ഭുതകരമായ സ്നേഹത്തെ മനസ്സിലാക്കുന്നതിനുവേണ്ടി ഏകവും ഉത്തമവുമായ മാനുഷിക സ്നേഹത്തെ അവൻ ഉപയോഗിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവുമായി വളരെ മനോഹരമായ ഒരു ബന്ധത്തിലേക്ക് നിങ്ങളെ നടത്തുവാൻ ഈ പുസ്തകം സഹായകമായി തീരാവുന്നതത്രേ. ഇന്നും തിരുവചനം ശരിയായി അറിയുകയും കർത്താവായ യേശുക്രിസ്തുവുമായി സജീവമായുള്ള ഒരു ബന്ധം സ്ഥാപിച്ചിരിക്കുകയുമാണ് നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. നാലാമത്തെ അർത്ഥം, ക്രിസ്തുവും ഓരോ വിശ്വാസിയും തമ്മിലുള്ള കൂട്ടായ്മ ബന്ധം ഈ പുസ്തകം ചൂണ്ടിക്കാണിക്കുന്നു. ക്രിസ്തുവും ഓരോ വിശ്വാസിയും തമ്മിലുള്ള കൂട്ടായ്മ ബന്ധം, ഓരോ വ്യക്തിയോടുമുള്ള ക്രിസ്തുവിന്റെ സ്നേഹത്തെയും ആത്മാവിന് ക്രിസ്തുവുമായുള്ള സംസർഗത്തെയും ഇത് ചൂണ്ടിക്കാണിക്കുന്നു. അനേകം വിശ്വാസികൾ ഇത് അനുഭവമാക്കിക്കൊണ്ടിരിക്കുന്നു. ഗലാത്യർക്കെഴുതിയ ലേഖനം 2 20 വാക്യത്തിൽ പൌലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുവാൻ കഴിഞ്ഞു, എന്നെ സ്നേഹിച്ച് എനിക്കുവേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചുകൊടുത്ത ദൈവപുത്രൻ എന്ന്. കർത്താവായ യേശുക്രിസ്തുവുമായി സജീവമായ ബന്ധം പുലർത്തിയിരുന്ന അനേകം വിശ്വാസികളുണ്ട്, വിശുദ്ധന്മാരുണ്ട്. സാമുവേൽ റൂത്ത്ഫോർട്ട് എന്ന വിശുദ്ധൻ രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ കഴിക്കുമായിരുന്നു. തന്റെ ഭാര്യ ഉണർന്നു നോക്കുമ്പോൾ ഭർത്താവിനെ കാണാതെ വരികയും അവനെ അന്വേഷിച്ച് അവൾ ചെല്ലുമ്പോൾ വീടിന്റെ ഏതെങ്കിലും മൂലയിൽ മുട്ടിന്മേൽ നിൽക്കുന്നത് കാണുകയും ചെയ്യും. ഭയങ്കരമായ തണുപ്പുള്ള രാത്രികളിൽ പോലും മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന തന്റെ ഭർത്താവിനെ റൂത്ത്ഫോർഡിന്റെ ഭാര്യ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ കോട്ടുകൊണ്ട് അദ്ദേഹത്തെ പുതപ്പിക്കുമായിരുന്നു. ഡി എൽ മൂഡിയും റോബർട്ട് മക്ചിനും സാധു സുന്ദർസിംഗും അങ്ങനെ അനേകം വിശുദ്ധന്മാരും യേശുക്രിസ്തുവുമായുള്ള ഈ യഥാർത്ഥമായ വ്യക്തിപരമായ ബന്ധത്തിലേക്ക് കടന്നുവന്നവരായിരുന്നു. നമ്മുടെ നാട്ടിൽ തന്നെ എത്രയെത്ര പ്രഗത്ഭരായ ആളുകൾ, വിശുദ്ധന്മാരായ ആളുകൾ വ്യക്തിപരമായി കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ആ ബന്ധം ആസ്വദിച്ചുകൊണ്ട് അതിൽ ഉല്ലസിച്ചുകൊണ്ട് ജീവിച്ചിരുന്നു, ഇന്നും ജീവിക്കുന്നു. വ്യക്തിപരമായി അനുഭവിച്ചിട്ടില്ലാത്ത ആർക്കും തന്നെ മനസ്സിലാകാത്ത ആഴമായ ബന്ധമാകുന്നു ഇത്. ചില ആളുകൾ വിശദീകരിക്കുന്നതുപോലെ ഇതേതെങ്കിലും വിധത്തിലുള്ള രണ്ടാം തര അനുഭവമല്ല, ഇത് ഒരു അനുഭവത്തേക്കാൾ ഏറെയാകുന്നു. കർത്താവ് യേശുക്രിസ്തുവുമായുള്ള വ്യക്തിപരമായൊരു ബന്ധമാണിത്. അവിടുന്ന് എത്ര മഹത്വവാനും അത്ഭുതവാനുമാകുന്നു എന്ന് കാണുവാൻ കഴിയുന്ന അതുല്യമായ ബന്ധം. അവനെ ഏറ്റവും മനോഹരനായി പതിനായിരങ്ങളിൽ സുന്ദരനായി ദർശിക്കുവാൻ കഴിയുന്ന ആഴമായ സ്നേഹം, പുറമേയുള്ള സ്നേഹമല്ല, പുറമേയുള്ള സൌന്ദര്യമല്ല, അതെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നുമുള്ള സ്നേഹം, ആത്മീക സൌന്ദര്യം. അവിടുന്ന് നമ്മെ ആദ്യം സ്നേഹിച്ചതിനാൽ നാമും സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആ അവസ്ഥയിലേക്ക് നാം വരേണ്ടതുണ്ട്. ഈ പുസ്തകം തുറക്കുകയെന്നാൽ മറിയയുടെ പരിമള തൈലത്തിന്റെ ഭരണി പൊട്ടിക്കുന്നതുപോലെയാകുന്നു. ഇതിലെ പരിമളം നമ്മുടെ ജീവിതത്തിൽ നിറയുകയും മറ്റുള്ളവരിലേക്ക് പകരുകയും ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് മനുഷ്യർ വാസ്തവത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. ക്രിസ്തി ജീവിതമെന്നാൽ കടയിൽ നിന്നും വാങ്ങിക്കൊണ്ടുവന്ന കളിപ്പാട്ടം ഒരുമിച്ച് ചേർക്കുവാൻ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ വായിച്ചനുസരിക്കുന്നതുപോലെ ഏതാണ്ടൊക്കെ കുറെ അനുസരിക്കുന്നതാകുന്നു അല്ലെങ്കിൽ ചെയ്യാതിരിക്കുന്നതാകുന്നു എന്നത്രേ പലരുടെയും അഭിപ്രായം. എ എന്നെഴുതിയിരിക്കുന്ന കഷണമെടുത്ത് ബിയോട് യോജിപ്പിച്ച് സി അതിന്റെ മുകളിൽ വെക്കുക, അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് കിട്ടും എന്ന് പറയാറില്ലേ. ക്രിസ്തീയ ജീവിതം അങ്ങനെയാണെന്ന് ചിന്തിക്കുന്ന അനേകരുണ്ട്. അല്പം മനഃശാസ്ത്രവും പിന്നെ കുറെ സാമാന്യബുദ്ധിയും പറഞ്ഞു ഫലിപ്പിക്കുവാനുള്ള കഴിവും അല്പം ചില വാക്യങ്ങൾ ബൈബിളിൽ നിന്ന് അവിടെ നിന്നും ഇവിടെ നിന്നും മുഴുവൻ വേണമെന്നില്ല, കുറെയൊക്കെ അറിഞ്ഞിരിക്കുകയും ചെയ്താൽ ആയത് വിജയകരമായൊരു ക്രിസ്തീയ ജീവിതത്തിന്റെ കുറിപ്പടിയാകുന്നു എന്നാണ് അവർ കരുതുന്നത്. എത്ര ബാലിശമായ ചിന്തയില്ലേ. ക്രിസ്തുവിനെ ജീവിതത്തിൽ മറ്റെന്തിലും അധികം സ്നേഹിക്കാത്തവന് ക്രിസ്ത്യാനിയായിരിക്കുവാൻ കഴിയില്ല സുഹൃത്തെ. ഊണിലും ഉറക്കത്തിലും അവനെ പ്രസാദിപ്പിക്കുന്ന, അതെ ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുന്ന, അവനെ മാത്രം പ്രസാദിപ്പിക്കുന്ന മനോഭാവം, അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, നമുക്ക് ആവശ്യമായിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവുമായി ആളത്വപരമായ ബന്ധമാണ്. അവനോട് അത്യധികമായ സ്നേഹം നമുക്കുണ്ടായിരിക്കണം. ഇന്ന് കണ്ടുവരുന്നതുപോലെയുള്ള ശീതോഷ്ണസ്ഥിതി, ചൂടുണ്ടോ അതുമില്ല, തണുപ്പുണ്ടോ അതുമില്ല, ആ സ്ഥിതി, മന്ദീഭവിച്ച ആ അവസ്ഥ, അത് കർത്താവിന് തൃപ്തികരമല്ല. അല്ല, നമ്മുടെ ഈ ലോകത്തിലെ ബന്ധങ്ങളിൽ പോലും നാം അങ്ങനെയുള്ള ഒരു ബന്ധം ആസ്വദിക്കാറില്ലല്ലോ. ചൂടുമില്ല, തണുപ്പുമില്ലാത്ത വിധത്തിൽ, ആ എന്നാ ഉണ്ട്, എപ്പോ വന്നു, ഇത്രമാത്രം ചോദിക്കുന്ന ആ ഒരു ബന്ധമാണോ നാം ഏറ്റവുമധികം സ്നേഹം ആഗ്രഹിക്കുകയും സ്നേഹിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന വ്യക്തികളിൽ നിന്നും ആഗ്രഹിക്കുന്നത്? സമർപ്പിക്കപ്പെട്ട വിശ്വാസികളെന്ന് പറയുന്നവർ പോലും ഇന്ന് വളരെ തണുത്ത, മന്ദീഭവിച്ച അവസ്ഥയിലാണിരിക്കുന്നത്. ചിലർ തങ്ങളുടെ മനോഭാവത്തിൽ സ്നേഹമില്ലാത്തവരും വിദ്വേഷികളുമായിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിനോട് ആളത്വപരമായ, വ്യക്തിപരമായ യഥാർത്ഥ സ്നേഹമാണ് നമുക്കിന്ന് ആവശ്യമായിരിക്കുന്നത്. ഈ പുസ്തകം വ്യക്തിപരമായ ഒന്നാണ്, രക്ഷിക്കപ്പെടാത്ത ആളുകൾക്കുള്ള പുസ്തകമല്ലിത്. കർത്താവായ യേശുക്രിസ്തുവിനോട് വ്യക്തിപരമായ സ്നേഹബന്ധമുള്ളവർക്കുള്ള പുസ്തകം മാത്രമേ ഉത്തമഗീത പുസ്തകം. ഞാൻ വീണ്ടും പറയട്ടെ, ഈ പുസ്തകം വ്യക്തിപരമായ ഒന്നാണ്. രക്ഷിക്കപ്പെടാത്ത ആളുകൾക്കുള്ള പുസ്തകമല്ലിത്. ഇത് കർത്താവായ യേശു ക്രിസ്തുവിനോട് ആളത്വപരമായ സ്നേഹബന്ധമുള്ളവർക്കുള്ള പുസ്തകമത്രേ. അതുകൊണ്ട് ഇത് പഠിക്കുവാൻ ആരംഭിക്കുമ്പോൾ തന്നെ, എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, ഞാൻ ഏതോ മനഃശാസ്ത്രം പഠിപ്പിക്കുവാൻ വന്നിരിക്കുകയല്ല. അതുപോലെ ഇന്ന് ലഭിക്കുന്നതായ അശ്ലീല പുസ്തകങ്ങളിൽ പറയുന്ന പോലെയുള്ള ചില കഥകൾ പറഞ്ഞു പഠിപ്പിക്കുവാൻ വന്നിരിക്കുകയല്ല. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, കർത്താവായ യേശു ക്രിസ്തുവും നാം ഓരോരുത്തരും തമ്മിലുള്ള ബന്ധം, അതിന്റെ ആഴത്തെ മനസ്സിലാക്കുവാൻ സഹായിക്കുന്ന ദൈവവചനം. ഈ പുസ്തകത്തിലെ കഥാസാരം നമുക്ക് നോക്കാം. ഒരു കഥാപാത്രം സംസാരിക്കുകയും മറ്റൊരാൾ പ്രത്യുത്തരം പറയുകയും ചെയ്യുന്ന രീതിയാണ് ഈ പുസ്തകത്തിൽ നാം കാണുന്നത്. ഇതിൽ അനേകം കഥാപാത്രങ്ങളുണ്ട്. യുവതിയായ കാന്ത, അവൾ ശൂലേങ്കാരിയാണ്. യെരുശലേം പുത്രിമാർ, പിന്നെ കാന്തൻ, ശൂലേങ്കാരത്തിയുടെ കുടുംബം, കുടുംബത്തിൽ തന്നെ പിതാവ് മരിച്ചുപോയി, പിന്നെ മാതാവ്, രണ്ട് പുത്രിമാർ, രണ്ടോ അതിലധികമോ പുത്രന്മാർ, ഇത്രയും പേരാണ് ആ കുടുംബത്തിലുള്ളത്. ഈ നാടകത്തിന്റെ അവതരണ പശ്ചാത്തലം യെരുശലേമിലെ കൊട്ടാരമാണ്. ചില രംഗങ്ങൾ കഴിഞ്ഞ കാലത്തെ സൂചിപ്പിക്കുന്നവയാണ്. നാം ഇംഗ്ലീഷിൽ പറയുമല്ലോ ഫ്ലാഷ് ബാക്ക് എന്ന്. പഴയ കാര്യങ്ങൾ ഓർക്കുകയും അത് പറയുകയും ചെയ്യുന്നതായിട്ടുള്ള രംഗങ്ങളുണ്ട്. ഈ സംസാരങ്ങൾ വാസ്തവത്തിൽ പാടേണ്ടവയാണ്, കവിതയാണല്ലോ. ശൂലേങ്കാരത്തി പെൺകുട്ടി പറയുന്നു, എനിക്ക് ഇരുൾ നിറം പറ്റിയിരിക്കയാലും ഞാൻ വെയിൽ കൊണ്ട് കറുത്തിരിക്കയാലും എന്നെ തുറച്ചു നോക്കരുത്. എന്റെ അമ്മയുടെ പുത്രന്മാർ എന്നോട് കോപിച്ചു, എന്നെ മുന്തിരിത്തോട്ടങ്ങൾക്ക് കാവലാക്കി. എന്റെ സ്വന്ത മുന്തിരിത്തോട്ടം ഞാൻ കാത്തിട്ടില്ല താനും. ഒന്നാം അദ്ധ്യായത്തിന്റെ ആറാം വാക്യം. ഈ പാവപ്പെട്ട ശൂലേം കുടുംബത്തിലെ മൂത്ത പെൺകുട്ടി മുന്തിരിത്തോട്ടം കാക്കുവാൻ നിർബന്ധിതയായി തീർന്നു. മുന്തിരിത്തോട്ടത്തിൽ പകലത്തെ സൂര്യന്റെ ചൂടേറ്റ് അവൾ കറുത്ത് ഇരുണ്ടവളായി തീർന്നു. കുന്നിൻ പ്രദേശമായ എഫ്രീം മലനാട്ടിലാണ് ഈ കുടുംബം ജീവിച്ചിരുന്നത് എന്ന് കരുതാം. അവർ കൃഷിക്കാരായിരുന്നു. എട്ടാം അധ്യായത്തിന്റെ പതിനൊന്നാം വാക്യത്തിൽ ഇപ്രകാരം നാം കാണുന്നു, ശലോമോന് ബാൽഹാമോനിൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ആ മുന്തിരിത്തോട്ടം അവൻ കാവൽക്കാരെ ഏൽപ്പിച്ചു. അതിന്റെ പാട്ടമായിട്ട് ഓരോരുത്തൻ 1000 പണം വീതം കൊണ്ടുവരേണ്ടിയിരുന്നു. അവിടെയാണ് ഒന്നാമത്തെ രംഗം നടക്കുന്നത്. പെൺകുട്ടി ചൂടേറ്റ് കരിവാളിച്ചിരുന്നു. താൻ നിന്ദിതയായി അവൾക്ക് തന്നെ തോന്നുന്നു. അക്കാലത്ത് വെയിൽ കൊണ്ട് കറുത്തിരിക്കുക എന്നാൽ കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തി എന്നായിരുന്നു അർത്ഥമാക്കിയിരുന്നത്. പെൺകുട്ടികൾക്ക് അവരുടെ ത്വക്ക് ഏറ്റവും മനോഹരമായി സൂക്ഷിപ്പാനുള്ള ആഗ്രഹമാണല്ലോ കാണാറുള്ളത്. അതുകൊണ്ടാണല്ലോ നമ്മുടെ നാട്ടിൽ ഓരോ മുക്കിനും ബ്യൂട്ടി പാർലറുകൾ വളരെയധികം ഉയർന്നുവരുന്നത്. ഈ പെൺകുട്ടി വെയിലത്ത് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്ത് കറുത്തവളായിരുന്നു എന്ന് മാത്രമല്ല, അവൾക്ക് തന്റെ മുന്തിരിത്തോട്ടം കാക്കുവാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നു. അതായത് അവൾക്ക് ബ്യൂട്ടി പാർലറുകളിൽ പോകുവാൻ കഴിഞ്ഞിരുന്നില്ല എന്നർത്ഥം. അവൾ ഒരുപക്ഷെ സ്വാഭാവികമായി സൌന്ദര്യമുള്ള ഒരു പെൺകുട്ടി ആയിരുന്നിരിക്കണം, ജന്മനാ ഉള്ള സൌന്ദര്യം. എന്നാൽ അവൾക്കത് നിലനിർത്തുന്നതിനോ വർദ്ധിപ്പിക്കുന്നതിനോ കഴിഞ്ഞില്ല. അവൾ വീട്ടിനു വെളിയിൽ വളരെയധികം കഠിനാധ്വാനം ചെയ്തിരുന്ന പെൺകുട്ടിയായിരുന്നു. ആടിനെ നോക്കുന്ന ജോലിയും അവളുടെ സഹോദരന്മാർ അവൾക്ക് നൽകിയിരുന്നു. ഒന്നാം അധ്യായത്തിന്റെ എട്ടാം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, സ്ത്രീകളിൽ അതിസുന്ദരിയെ നീ അറിയുന്നില്ലെങ്കിൽ ആടുകളുടെ കാൽ ചുവട് തുടർന്ന് ചെന്ന് ഇടയന്മാരുടെ കൂടാരങ്ങളുടെ അരികെ നിന്റെ കുഞ്ഞാടുകളെ മേയിക്കാം. അങ്ങനെ അവൾ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുകയും ആടുകളെ മേയിക്കുകയും ചെയ്തിരുന്നു. അവൾ ജോലി ചെയ്തിരുന്ന ആ കുന്നിൻ പ്രദേശത്തുകൂടി കച്ചവടക്കാരുടെ ഒട്ടകങ്ങൾ പോകുമായിരുന്നു. അവൾ തലയുയർത്തി നോക്കുമ്പോൾ യെരുശലേമിനും ദമസ്കോസിനും ഇടയിൽ യാത്ര ചെയ്യുന്ന ആളുകളെ അവൾക്കവിടെ കാണുവാൻ കഴിയുമായിരുന്നു. അവളുടെ പ്രതികരണം നാം ഇപ്രകാരം കാണുന്നു. മൂന്നാം അധ്യായത്തിന്റെ ആറാം വാക്യം, മൂറും കുന്തുരുക്കവും കൊണ്ട് കച്ചവടക്കാരന്റെ സകലവിധ സുഗന്ധ ചൂർണങ്ങൾ കൊണ്ടും പരിമളപ്പെട്ടിരിക്കുന്ന പുകത്തൂൺ പോലെ മരുഭൂമിയിൽ നിന്ന് കയറി വരുന്നോരിവനാർ. കച്ചവടക്കാരുടെ ഒട്ടകങ്ങളെയും കൊട്ടാരത്തിലെ സൌന്ദര്യവതികളായ സ്ത്രീകളെ വഹിച്ചിരുന്ന ഒട്ടകങ്ങളെയും അവൾ കണ്ടിരുന്നു. അവർ വെയിലേറ്റ് കറുത്തിരുണ്ടിരുന്നില്ല. ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ അവർ മൂടുപടം ധരിച്ചിരുന്നു. അവരുടെ മനോഹരമായ ആഭരണങ്ങളും വിലയേറിയ വസ്ത്രങ്ങളും ഈ പെൺകുട്ടിക്ക് കാണാമായിരുന്നു. അവൾക്ക് അതുപോലെയുള്ള യാതൊന്നും തന്നെ ഇല്ലായിരുന്നു. അവൾക്കതിനെക്കുറിച്ച് ആഗ്രഹം മനസ്സിൽ ഉണ്ടായിരുന്നിരിക്കണം. കച്ചവടക്കാർ കടന്നുപോകുമ്പോൾ സുഗന്ധദ്രവ്യങ്ങളുടെ മൂരിന്റെയും കുന്തിരിക്കത്തിന്റെയും ഒക്കെ സുഗന്ധം അവൾക്കും മണക്കുവാൻ കഴിഞ്ഞിരുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനന മരണം എന്നിവയുടെ നല്ല ഒരു ചിത്രമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അവന്റെ ജനനത്തിങ്കൽ വിദ്വാൻമാർ മൂര് കാഴ്ചയർപ്പിച്ചു. അവൻ മരിച്ചപ്പോൾ അവന്റെ ശരീരത്തിന്മേൽ അവർ മൂരിട്ടു. കർത്താവായ യേശുക്രിസ്തുവിന്റെ ആളത്വത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന ആത്മീയ സത്യങ്ങളത്രേ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടുത്തെ സൌന്ദര്യം അടുത്ത് ദർശിക്കുവാൻ കഴിയുന്ന അനുഭവം. ഒരു ദിവസം ഈ പെൺകുട്ടി തന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സുമുഖനായ ആട്ടിടയൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അവൻ അവളോട് പ്രേമമായി. ഇത് ക്രിസ്തുവിന്റെയും സഭയുടെയും ചിത്രമാണ് എന്നിപ്പോൾ തന്നെ സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവൻ അവളോട് പറഞ്ഞത് ഇപ്രകാരമാണ്, 2:2, മുള്ളുകളുടെ ഇടയിൽ താമര പോലെ കന്യകമാരുടെ ഇടയിൽ എന്റെ പ്രിയ ഇരിക്കുന്നു. വീണ്ടും അവൻ പറയുന്നു, എന്റെ പ്രിയേ, നീ സുന്ദരി തന്നെ. നിന്റെ മൂടുപടത്തിൻ നടുവെ നിന്റെ കണ്ണ് പ്രാവിൻ കണ്ണുപോലെ ഇരിക്കുന്നു. നിന്റെ തലമുടി ഗിലയാദ് മലഞ്ചെരുവിൽ കിടക്കുന്ന കോലാട്ടിൻകൂട്ടം പോലെയാകുന്നു. 4:1 ഞാൻ വായിച്ചത്. വളരെ മനോഹരമായ കവിതാഭാഷയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ക്രിസ്തുവിന് സഭയോടുള്ള സ്നേഹത്തിന്റെ ചിത്രം ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ക്രിസ്തു സഭയെ സ്നേഹിച്ച് തന്നെത്താൻ അവൾക്കുവേണ്ടി അവൻ കൊടുത്തു. അവസാനം പെൺകുട്ടി തന്റെ ഹൃദയം ആട്ടിടയ ബാലന് കൊടുത്തു. കാട്ടുമരങ്ങളുടെ ഇടയിൽ ഒരു നാരകം പോലെ യൗവനക്കാരുടെ ഇടയിൽ എന്റെ പ്രിയനിരിക്കുന്നു. അതിന്റെ നിഴലിൽ ഞാൻ അതിമോദത്തോടെയിരുന്നു. അതിന്റെ പഴം എന്റെ രുചിക്ക് മധുരമായിരുന്നു. കാന്തയെക്കുറിച്ച് പറയുമ്പോൾ പ്രിയ എന്നും കാന്തനെക്കുറിച്ച് പ്രിയൻ എന്നുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന കാര്യം ശ്രദ്ധിക്കുക. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ഇപ്രകാരം ആഹ്വാനം തന്നിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 11:28, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. കർത്താവായ യേശുക്രിസ്തുവിൽ ആശ്വസിക്കുക എന്നാൽ എന്താണ് നിങ്ങൾക്കറിയാമോ? അവൻ താങ്കൾക്ക് വാസ്തവമായിരിക്കുന്നുവോ? താങ്കൾ അവനിൽ ആശ്വസിക്കുകയും വിശ്രമിക്കുകയും ചെയ്യുന്നുണ്ടോ? ഈ ബന്ധം താങ്കൾക്ക് എത്രമാത്രം മനോഹരമാക്കി തീർക്കുവാൻ കഴിയും? ഒരു മതത്തെയോ സംഘടനയോ കുറിച്ചല്ല ഞാൻ പറയുന്നത്, കർത്താവായ യേശുക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ സ്നേഹബന്ധത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവൾ തന്റെ ഹൃദയം അവന് കൊടുത്ത ശേഷം അവർ അത്യധികം പ്രേമപരവശരായി തീർന്നു. അവർ സ്നേഹബന്ധത്തിന്റെ അത്യാനുഭൂതിയിലെത്തി. എന്റെ പ്രിയൻ എനിക്കുള്ളവൻ, ഞാൻ അവനുള്ളവൾ, അവൻ താമരകളുടെ ഇടയിൽ ആടുവയ്ക്കുന്നു എന്ന് 2:16 വായിക്കുന്നു. എത്ര മനോഹരമായ ചിത്രം! അവർ തമ്മിൽ വളരെ മനോഹരമായ വ്യക്തിപരമായ ബന്ധം പുലർത്തി. അവൻ ആ സ്ഥലത്തുകൂടി സഞ്ചരിച്ചപ്പോൾ ഒരിക്കൽ അവൻ അവളെ അത്താഴത്തിന് കൊണ്ടുപോയി. അവൻ ഒരു ആട്ടിടയനാകുന്നു എന്ന് മാത്രമേ അവൾക്ക് അവനെക്കുറിച്ച് അറിയാമായിരുന്നുള്ളൂ. അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടിരുന്നു. എന്റെ മീതെ അവൻ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു എന്ന് 2:4 നാം വായിക്കുന്നു. അവൻ വളരെ വ്യത്യസ്തനായ ആട്ടിടയനായിരുന്നു. അവൾക്ക് കാണുവാൻ കഴിയുന്ന ആടുകൾ അവനില്ലായിരുന്നു. അവന്റെ ആടുകളെക്കുറിച്ച് അവൾ അവനോട് ചോദിച്ചു. 1:7, എന്റെ പ്രാണപ്രിയനെ, പറഞ്ഞു തരിക, നീ ആടുകളെ മേയിക്കുന്നത് എവിടെ? ഉച്ചയ്ക്ക് കിടത്തുന്നത് എവിടെ? നിന്റെ ചങ്ങാതിമാരുടെ ആട്ടിൻകൂട്ടങ്ങൾക്കരികെ ഞാൻ മുഖം മൂടിയവളെ പോലെ ഇരിക്കുന്നത് എന്തിന്? എവിടെയാണ് അവന്റെ ആടുകൾ? അവൻ അസാധാരണക്കാരനായൊരു ആട്ടിടയനാണ്. അങ്ങനെയിരിക്കെ താൻ അകലപ്പോകുകയാകുന്നു, എന്നാൽ മടങ്ങിവരുമെന്ന് അവൻ അവളോട് ഒരു ദിവസം പറയുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ വാക്കുകളുമായി ഇതിന് വളരെ സാമ്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14:1 ആദ്യത്തെ 3 നാം വായിക്കുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. അവൾ അവനു വേണ്ടി കാത്തിരുന്നു. അവസാനം അവരുടെ കുടുംബാംഗങ്ങളും സ്നേഹിതരും അവളെ കളിയാക്കുവാൻ തുടങ്ങി. അവർ ഇങ്ങനെ പറഞ്ഞു, നീ വെറും ബുദ്ധികെട്ട ഒരു ഗ്രാമീണ പെൺകുട്ടിയാണ്, എന്തിനവനായി കാത്തിരിക്കുന്നു? അവൻ ചതിച്ചിട്ട് പോയില്ലേ? വാക്കുകളൊക്കെ പാഴായില്ലേ? നമ്മുടെ നാളുകളിൽ ഇതുതന്നെ സംഭവിക്കുമെന്നത്ര പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം ഇവിടെ. പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളീൻ. പത്രോസിന്റെ രണ്ടാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 3-ഉം 4-ഉം വാക്യങ്ങൾ. എങ്കിലും അവൾ അവനെ വിശ്വസിച്ചു, അവൾ അവനെ സ്നേഹിച്ചു, അവൾ അവനെക്കുറിച്ച് സ്വപ്നം കണ്ടു. ഒക്കെ സ്വാഭാവികം മാത്രം. അവൾ പറയുന്നു 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ, രാത്രി സമയത്ത് എന്റെ കിടക്കയിൽ ഞാൻ എന്റെ പ്രാണപ്രിയനെ അന്വേഷിച്ചു, ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടില്ല താനും. ഇവിടെ ഞാനൊരു പ്രത്യേക കാര്യം താങ്കളോട് വ്യക്തിപരമായി ചോദിക്കട്ടെ. കർത്താവ് അടുത്തില്ല എന്ന ചിന്തയിൽ താങ്കൾക്ക് ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ? അവനുവേണ്ടി അമിതമായി വാഞ്ചിക്കുന്ന ആ ഒരു ഹൃദയം താങ്കൾക്കുണ്ടോ? അവനോടുള്ള സ്നേഹത്തിന്റെ ആധിക്യത്താൽ നിറഞ്ഞു തുളുമ്പുന്ന അനുഭവം. ഒരു രാത്രി അവൾ വളരെ അസ്വസ്ഥയായി തന്റെ കിടക്കയിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് മുറിയിൽ ഒരു സുഗന്ധം അവൾക്ക് അനുഭവപ്പെട്ടു. അവൾ പെട്ടെന്ന് വാതിലിലേക്ക് ഓടി. എന്റെ പ്രിയന് തുറക്കേണ്ടതിന് ഞാൻ എഴുന്നേറ്റു. എന്റെ കൈ മൂറും എന്റെ വിരൽ മൂറിൻ തൈലവും തഴുതുപടികളിന്മേൽ പൊഴിച്ചു. 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. അവൻ അവിടെ വന്നിരിക്കുന്നു എന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. അവൻ തന്നെ മറന്നുകളഞ്ഞില്ല എന്ന കാര്യം അവൾക്കറിയാമായിരുന്നു. പ്രിയ സുഹൃത്തെ, ക്രിസ്തുവിന്റെ സുഗന്ധം താങ്കളുടെ ജീവിതത്തിൽ ഇന്ന് വെളിപ്പെടുന്നുണ്ടോ? മതപരമായ ചടങ്ങുകൾ കൊണ്ട് മാത്രം തൃപ്തിപ്പെടരുത്. ക്രിസ്തു താങ്കൾക്കിപ്പോൾ എത്രമാത്രം വാസ്തവമായിരിക്കുന്നു എന്ന് താങ്കൾ പരിശോധിക്കുക. ഇന്ന് താങ്കളുടെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ സുഗന്ധം വെളിപ്പെടുന്നുണ്ടോ? തന്റെ പ്രാണപ്രിയൻ അടുത്തുണ്ട് എന്ന് അവൾ മനസ്സിലാക്കി. കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. തടവിലായിരുന്നപ്പോൾ കർത്താവ് തന്നോടുകൂടെ ഉണ്ടായിരുന്നു എന്ന് പൌലോസിന് പറയുവാൻ കഴിഞ്ഞു. ഞാൻ നിന്നെ ഒരു നാളും തള്ളിക്കളകയിൽ ഉപേക്ഷിക്കുകയുമില്ല എന്നും നമ്മുടെ കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഒരിക്കൽ അവൾ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ ഞാൻ വായിക്കട്ടെ, ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കിയാൽ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ചെറുകുറുക്കന്മാരെ തന്നെ പിടിച്ചു തരുവിൻ. കൊച്ചുകുറുക്കന്മാർക്ക് എത്തിപ്പിടിക്കുവാൻ കഴിയാത്ത വിധം അവൾ മുന്തിരിക്കുലകൾ ഉയർത്തിക്കെട്ടിവെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പ്രദേശത്ത് അവർ മുന്തിരിവള്ളികൾ നിലത്ത് തന്നെ പടർത്തി വളർത്തുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ അവളിപ്പോൾ ചെറുകുറുക്കന്മാർക്ക് എത്താത്ത വിധം അവയെ ഉയർത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ അപ്രകാരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ താഴെ റോഡിൽ ഒരു പുകത്തൂൺ വരുന്നതായി കാണുന്നു. 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, മൂറും കുന്തുരുക്കവും കൊണ്ടും കച്ചവടക്കാരന്റെ സകലവിധ സുഗന്ധ ചൂർണങ്ങൾ കൊണ്ടും പരിമളപ്പെട്ടിരിക്കുന്ന പുകത്തൂൺ പോലെ മരുഭൂമിയിൽ നിന്ന് കയറി വരുന്നു ഒരുവൻ ആർ. ശലോമോൻ രാജാവ് വരുന്നു എന്ന് വിളിച്ചു പറയുന്നത് അവൾ ശ്രദ്ധിച്ചില്ല. അവൾ വളരെയധികം ജോലി തിരക്കിലാണ്. അവൾക്ക് ശലോമോൻ രാജാവിനെ അറിയുകയുമില്ല. അപ്പോൾ ആരോ അവളുടെ അടുത്ത് എന്ന് അവളോട് പറയുന്നു, ശലോമോൻ രാജാവ് നിന്നെ വിളിക്കുന്നു. ശലോമോൻ രാജാവിനെ എനിക്കറിയില്ലല്ലോ, ഞാൻ അവനെ ഒരിക്കലും കണ്ടിട്ടില്ലല്ലോ, അവൻ പിന്നെ എന്നോട് എന്തു പറയുവാനാണ് എന്നെ വിളിക്കുന്നത്? പക്ഷേ അവൾ ഉടനെ പറയുന്നു, ശ്രദ്ധിച്ചേ, അതാ എന്റെ പ്രിയന്റെ സ്വരം, അവൻ മലകളിന്മേൽ ചാടിയും കുന്നുകളിന്മേൽ കുതിച്ചും കൊണ്ടുവരുന്നു. എന്റെ പ്രിയൻ ചെറുമാനിനും കലക്കുട്ടിക്കും തുല്യൻ. ഇതാ അവൻ നമ്മുടെ മതിൽക്ക് പുറമേ നിൽക്കുന്നു. അവൻ കിളിവാതിലൂടെ നോക്കുന്നു, അഴിക്കിടയിൽ കൂടി ഒളിഞ്ഞു നോക്കുന്നു. എന്റെ പ്രിയൻ എന്നോട് പറഞ്ഞത്, എന്റെ പ്രിയെ എഴുന്നേൽക്ക, എന്റെ സുന്ദരി വരിക. അങ്ങനെ അവളെ ശലോമോൻ രാജാവിന്റെ സന്നിധിയിൽ കൊണ്ടുവന്നു. ശലോമോൻ രാജാവ് ആരാകുന്നു എന്ന് താങ്കൾക്കറിയാമോ? അവൻ അവളുടെ ആട്ടിടയനാണ്. അവൻ അവൾക്കു വേണ്ടി വന്നിരിക്കുകയാണ്. കർത്താവായ യേശുവിന്റെ വാഗ്ദത്തം ഇതാണ്: എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. അവ ഒരു നാളും നശിച്ചുപോകുകയില്ല. ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 27-ും 28-ും വാക്യങ്ങൾ. പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം എഴുതി: കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കുന്നു. തെസലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 16-ും 17-ും വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. നമുക്ക് വേണ്ടി വീണ്ടും വരുമെന്ന് കർത്താവായ യേശു ക്രിസ്തു വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ശീതകാലം കഴിഞ്ഞു, മഴയും മാറിപ്പോയല്ലോ, പുഷ്പങ്ങൾ ഭൂമിയിൽ കാണായി വരുന്നു, വള്ളിത്തല മുറിക്കുംകാലം വന്നിരിക്കുന്നു, കുറുപ്രാവിന്റെ ശബ്ദവും നമ്മുടെ നാട്ടിൽ കേൾക്കുന്നു, അത്തിക്കായകൾ പഴുക്കുന്നു, മുന്തിരിവള്ളി പൂത്തു സുഗന്ധം വീശുന്നു. എന്റെ പ്രിയേ എഴുന്നേൽക്ക, എന്റെ സുന്ദരി വരിക. 2-ാം അധ്യായത്തിന്റെ 11-ും 13-ും വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. ഈ ദിവസങ്ങളിൽ ഒരിക്കൽ അവൻ നമ്മെ ഈ ഭൂമിയിൽ നിന്ന് വിളിച്ചുകൊണ്ടുപോകുവാൻ വരും. താങ്കൾ ഈ ലോകത്തോട് എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു? അവൻ ഇപ്പോൾ വന്ന് ഈ ഭൂമിയിൽ നിന്ന് നമ്മെ കൊണ്ടുപോകുന്ന പക്ഷം അത് താങ്കളുടെ ഹൃദയത്തെ ദുഃഖിപ്പിക്കുന്ന കാര്യമാണോ? ഇവിടെ സുഖമായി സംതൃപ്തമായിരിക്കുന്നതാണ് നല്ലതെന്ന് കരുതുന്ന ചില വിശ്വാസികളുണ്ട്. അവർക്കു വേണ്ടി അവൻ വരുന്ന പക്ഷം അവർ കരഞ്ഞുകൊണ്ടേ പോവുകയുള്ളൂ. കാരണം അവർ ഈ ലോകത്തോട് അത്രമാത്രം പറ്റിച്ചേർന്നാണ് ഇരിക്കുന്നത്. അവരുടെ എസ്റ്റേറ്റും വീടും അവരുടെ ജോലിയും മക്കളും, അയ്യോ, അവരെ ഇവിടെ പിടിച്ചു നിർത്തുന്ന പല കാര്യങ്ങളുണ്ട്. അവൻ അവളോട് പറയുന്ന ഈ വാക്കുകൾ ശ്രദ്ധിച്ചാട്ട്: എന്റെ പ്രിയ എഴുന്നേൽക്ക, എന്റെ സുന്ദരി വരിക, പാറയുടെ പിളർപ്പിലും കടുംതൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവേ. അവിടെയാണ് കർത്താവ് നമ്മെ ആക്കിയിരിക്കുന്നത്, പാറയുടെ പിളർപ്പിൽ. ഞാൻ നിന്റെ മുഖമൊന്ന് കാണട്ടെ, നിന്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ. നിന്റെ സ്വരം ഇമ്പമുള്ളതും മുഖം സൌന്ദര്യമുള്ളതുമാകുന്നു. എത്ര മഹത്തരമായ കാര്യമാണിതല്ലേ. 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നു: അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടിരുന്നു, എന്റെ മീതെ അവൻ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. രക്ഷ എന്നതൊരു സ്നേഹത്തിന്റെ കഥയാണ്, പ്രേമകഥയാണ്. അവൻ നമ്മെ ആദ്യം സ്നേഹിച്ചതുകൊണ്ട് നാം അവനെ സ്നേഹിക്കുന്നു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആ, ഈ ചെറിയ പുസ്തകത്തിൽ ആ സ്നേഹത്തിന്റെ കഥയാണ് പറയുന്നത്.
ഉത്തമഗീതത്തിന്റെ വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ എഴുതുക. കത്തുകൾക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, PO Box No. 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി പറയട്ടെ: ജീവസന്ദേശം, PO Box No. 3, തിരുവല്ല 5, കേരളം. ഞങ്ങളുടെ ഇമെയിൽ ID malayalamttb@radio882.com. ഉടനെ ഞങ്ങളോട് നേരിട്ട് സംസാരിക്കുവാൻ ഈ നമ്പർ വിളിക്കുക: 9447767378, 9447767378. ഈ പഠനം ഇന്റർനെറ്റിലും ലഭ്യമാണ്. ഞങ്ങളുടെ വെബ്സൈറ്റ് radio882.com.